പതിനാറാം അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചതായിരുന്നുവല്ലോ. പതിനാറാം അധ്യായത്തിന് പ്രത്യേക ഒരു ആമുഖം ആവശ്യമില്ല, കാരണം കഴിഞ്ഞ അധ്യായം അകൃത്യം നിർവഹിച്ചു കഴിഞ്ഞു. മഹാപീഡനകാലത്തിന്റെ ഉത്തരാർദ്ധത്തിൽ ചുരിയപ്പെടുന്ന ക്രോധകലശങ്ങളുടെ വിവരണമാകുന്നു നാം ഇവിടെ കാണുന്നത്. മഹാപീഡനകാലത്തിന്റെ അവസാനത്തെ 42 മാസങ്ങൾ ഈ ക്രോധകലശങ്ങളുടെ കാലമാണ്. ശിക്ഷാവിധികളെ സാദൃശ്യങ്ങളായി കാണുവാനും ആത്മീയ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുവാനും പലരും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിധ ശ്രമങ്ങൾ തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കിയല്ല. യഥാർത്ഥത്തിൽ ഈ ബാധകളിൽ 4 എണ്ണവും അക്ഷരീകമായി മിസ്രയീമിൽ വന്നതാണ്. മിസ്രയീമിൽ വന്ന ബാധകൾ 10 എണ്ണവും അക്ഷരീകമായിരുന്നു എന്ന കാര്യത്തിൽ വേദപണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്തതാണല്ലോ. അതിന് പ്രത്യേക വ്യാഖ്യാനമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. മിസ്രയീമിലെ ബാധകൾ അക്ഷരീകമായിരുന്നതുപോലെ എന്തുകൊണ്ട് ഈ പറയുന്ന ഇനിയും വരുവാനുള്ള ബാധകളും അക്ഷരീകമായിക്കൂടാ? ഇനി നമുക്ക് ക്രോധകലശങ്ങൾ ഒന്നൊന്നായി ഒന്ന് പരിശോധിക്കാം. 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവർണം ഉണ്ടായി. ഓരോ ദൂതനും തന്റേതായ അവസരം വരുമ്പോൾ സ്വർഗീയ രംഗത്തു നിന്നും പുറപ്പെട്ടു വരുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ ദൂതൻ സ്വർഗത്തിൽ കരുണാസനം വിട്ടുവന്ന് ന്യായവിധി നടപ്പാക്കുന്നു. അവൻ സ്വർഗം വിട്ടുവന്ന് ന്യായവിധിയുടെ ഒരു ക്രോധ കലശം ഭൂമി മേലൊഴിക്കുന്നു. ന്യായവിധിയുടെ ഒന്നാമത്തെ കലശം വളരെ രസകരമായ ഒന്നാണ്. ഒരു അണുബോംബ് കൊണ്ടുള്ള യുദ്ധം ആരംഭിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. തിരുവെഴുത്ത് പറയുന്നത് മാംസത്തിന്റെ ജീവൻ രക്തത്തിലാകുന്നെന്നും മരണം രക്തത്തിലാകുന്നു എന്നും അത്രേ. ഈ ചീഞ്ഞു നാറുന്ന വ്രണങ്ങൾ കുഷ്ഠത്തെക്കാളും അർബുദത്തെക്കാളും മോശമായതാണ്. മനുഷ്യൻ ഒരു രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചു കഴിയുമ്പോൾ അതിനേക്കാളൊക്കെ ഭയാനകമായി മറ്റൊന്ന് പ്രത്യക്ഷപ്പെടും. ഇപ്പോൾ തന്നെ നാം അതിഭയാനകങ്ങളായ യാതൊരു മരുന്നും കണ്ടുപിടിക്കാത്തതായ എത്രയെത്ര രോഗങ്ങളെക്കുറിച്ചാണ് കേൾക്കുന്നത്. ഇവ ദൈവത്തിന്റെ ന്യായവിധികൾ തന്നെയാകുന്നു സുഹൃത്തെ. ധാർമ്മികമായി മനുഷ്യൻ എന്താകുന്നു എന്ന് ഭൗതികമായി വെളിപ്പെടുത്തുകയാണ് ഇവയാൽ ദൈവം ചെയ്യുന്നത്. അതെ, മനുഷ്യൻ തികച്ചും വഷളായ അവസ്ഥയിലാണ്, ആകെ നശിച്ച അവസ്ഥ. ഒന്നാമത്തെ ക്രോധകലശം ഇസ്രായേലിലെ 6-ാമത്തെ ബാധയോട് സാമ്യമുള്ളതാണ്. അതേ വിധത്തിലുള്ള വിരണം അല്ലെങ്കിൽ പരുക്കൾ പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഇതിനോട് സമമായ ന്യായവിധി ഇസ്രായേലിൽ വരുന്നതിനെക്കുറിച്ച് മോശ പ്രവചിച്ചിരിക്കുന്നു. ഇതുവരെ നിറവേറിയിട്ടില്ലാത്തതുപോലെ തന്നെയാണ്. ആവർത്തന പുസ്തകത്തിലാണ് ഈ പ്രവചനം നാം കാണുന്നത്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്ന് ഭവിക്കും. തുടർന്ന് അതിന്റെ ഒരു ലിസ്റ്റ് നൽകുന്നു. 28-ാം അധ്യായത്തിന്റെ അതെ ആവർത്തന പുസ്തകം 28:27, യഹോവ നിന്നെ മിസ്രയീമിലെ പരുക്കൾ, മൂലവ്യാധി, ചൊറി, ചിരങ്ങ് എന്നിവയാൽ ബാധിക്കും, അവ സൗഖ്യമാകുകയുമില്ല. 28-ാം അധ്യായത്തിന് 35-ാം വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഈ രോഗങ്ങൾ ഭേദമാകാത്തവയാണ്. സൗഖ്യമാകാത്ത പരുക്കളാൽ യഹോവ നിന്നെ ഉള്ളങ്കാൽ തുടങ്ങി നെറുക വരെ ബാധിക്കും. ഇവയെല്ലാം മോശയുടെ പ്രവചനങ്ങളാണ്. വെളിപാട് പുസ്തകത്തിൽ മൃഗത്തിന്റെ മുദ്രയേറ്റവർക്കാണ് വല്ലാത്ത ദുർവരണമുണ്ടായത്. മൃഗത്തിന്റെ മുദ്രയേൽക്കാത്തവരും വല്ലാത്ത ഒരവസ്ഥയിലായി എന്ന് നാം നേരത്തെ കണ്ടുവല്ലോ. അവർക്ക് ഒന്നും വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയുമായിരുന്നില്ല. ഒരു മനുഷ്യന്റെ കുടുംബം പട്ടിണി കിടക്കുകയാണെങ്കിൽ തന്റെ കുടുംബത്തിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുവാൻ അവരിൽ ആരിൽ നിന്നെങ്കിലും അത് അപഹരിച്ചെന്നാൽ ഞാൻ അയാളെ കുറ്റപ്പെടുത്തുകയില്ല. മൃഗത്തിന്റെ മുദ്ര ഏൽക്കാതിരിക്കുന്നവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സമയമായിരിക്കും അത്. എന്നാൽ ഇപ്പോൾ മഹാപീഡനത്തിന്റെ അവസാനത്തിൽ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതുമൂലം പല കാര്യങ്ങളും ആസ്വദിച്ചവരും ഇപ്പോൾ ദൈവത്താൽ ശിക്ഷിക്കപ്പെടുവാൻ പോവുകയാണ്. ഇനിയും രണ്ടാമത്തെ കലശം ഒഴിക്കുന്നത് ശ്രദ്ധിച്ചാലും, മൂന്നാം വാക്യം, രണ്ടാമത്തവൻ തൻ്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു, അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീർന്നു, സമുദ്രത്തിലെ ജീവജന്തുക്കളൊക്കെയും ചത്തുപോയി. രണ്ടാമത്തെ കാഹളം ഊതിയപ്പോൾ ഉണ്ടായ ബാധയേക്കാളൊക്കെ ഭയങ്കരമാകുന്നു ഈ ബാധ. അന്നേരം സമുദ്രത്തിൽ മൂന്നിൽ ഒന്ന് മാത്രമാണ് രക്തമായി തീർന്നത്. ഇവിടെ ഇതാ മൊത്തം കടൽ അതും രക്തം മരിച്ചവന്റേതുപോലെ ആയിത്തീർന്നു. രക്തം ജീവന്റെ പ്രതീകമാണല്ലോ. ലേവ്യപുസ്തകം 17:11 വാക്യത്തിൽ നാം അത് കാണുന്നു. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത് എന്ന് നാം അവിടെ വായിക്കുന്നു. സമുദ്രം ജീവന്റെ ഒരു വലിയ ഭണ്ഡാരമാകുന്നു, അത് ജീവൻ കൊണ്ട് നിറഞ്ഞതാണ്. ഉപ്പുവെള്ളം ഭൂമിയിലെ മാലിന്യങ്ങളെ ദുരീകരിക്കുന്നതിന്റെ ഒരു മാർഗമാണ് താനും. എന്തായിരുന്നാൽ തന്നെയും ഈ ബാധയിൽ രക്തം മരണത്തിന്റെ പ്രതീകമാണ്. സമുദ്രം ജീവന്റെ ഗർഭപാത്രമാകേണ്ടതിന് പകരം മരണത്തിന്റെ ശവക്കുഴിയായി കാണപ്പെടുന്നു. സമുദ്രത്തിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ് രക്തമായി മാറിയ സമുദ്രജലത്തിന്മേൽ ഒഴുകി നടക്കുന്നതും കരക്കടിഞ്ഞതുമായ ശവങ്ങളിൽ നിന്നുമുള്ള ദുർഗന്ധം കൊണ്ട് വരുന്ന ഒന്നായി. വാണിജ്യം എല്ലാം മരവിച്ചു. ഈച്ച പോലെ മനുഷ്യർ മരിച്ചുകൊണ്ടിരുന്നു. മിസ്രൈമിലെ ഒന്നാമത്തെ ബാധ നീലനദിയിലെ വെള്ളം രക്തമാക്കി തീർത്തതാണ്. ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു സാമ്യം അതുമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. നാം ഇന്ന് ജീവിതത്തിൽ എത്രമാത്രം ദൈവത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത് എന്ന് എല്ലാവരും ഒന്ന് ഗ്രഹിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. വൈദ്യുതി ബോർഡും ഗ്യാസ് ഏജൻസിയും വാട്ടർ സപ്ലൈക്കാരും ഒക്കെ നമുക്ക് ബിൽ അയക്കുന്നു. എന്നാൽ അവർക്ക് എവിടെ നിന്നാണ് വെളിച്ചവും ഗ്യാസും വെള്ളവും ഒക്കെ കിട്ടുന്നത്? ഇവ നമുക്ക് എത്തിച്ചു തരുവാൻ ഈ പറഞ്ഞവർ പലതും ചെയ്യുന്നു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ വെളിച്ചത്തെയും വെള്ളത്തെയും ഗ്യാസിനെയും ഒക്കെ സൃഷ്ടിച്ചവൻ ദൈവമാകുന്നു. താങ്കൾ അനുഭവിക്കുന്ന സൂര്യപ്രകാശത്തിനോ താങ്കൾ കുടിക്കുന്ന വെള്ളത്തിനോ താങ്കൾ ശ്വസിക്കുന്ന വായുവിനോ താങ്കൾ ഇതുവരെയായും ദൈവത്തിന് എന്തെങ്കിലും ഫീസ് കൊടുത്തോ? ദൈവം അതിനൊരു ബില്ല് അയച്ചു തന്നിട്ടുണ്ടോ? അങ്ങനെ ഒരെണ്ണം അയച്ചു തന്നാൽ അത് കൊടുത്തു തീർക്കുവാൻ താങ്കളെ കൊണ്ട് സാധിക്കുകയുമില്ല. ക്രിസ്തുവിനെ ത്യജിക്കുന്ന ഒരു ലോകമായിട്ട് പോലും ദൈവം എത്രമാത്രം കരുണ കാണിക്കുന്നത് കൊണ്ടാണ് നാം ജീവിച്ചു പോകുന്നത്? അവൻ ഒടുവിൽ ഭൂമിയെ മൊത്തം ന്യായം വിധിക്കും. ദൂതന്മാർ കലശങ്ങൾ ദൈവക്രോധത്തിന്റെ ദിനത്തിലൊഴിച്ചു. സമുദ്ര ജീവികളൊക്കെയും ചത്തു പൊങ്ങി ജീർണിച്ചാൽ ഉണ്ടാവുന്ന ദുർഗന്ധവും പകർച്ചവ്യാധികൾക്കുള്ള സാധ്യതയും അനുമാനിക്കാവുന്നതേയുള്ളൂ. വാണിജ്യത്തെ എന്ന് മാത്രമല്ല സകല ജനങ്ങളെയും ആശങ്കയിലേക്കും കലക്കത്തിലേക്കും ഈ ശിക്ഷാവിധി തള്ളിവിടും. ഇനിയും മൂന്നാമത്തെ കലശം ഒഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. 16:4-7 വാക്യങ്ങളിലാണ് നാം അത് വായിക്കുന്നത്. ഞാനത് വായിക്കാം. 16:4, മൂന്നാമത്തെ ദൂതൻ തന്റെ കലശം നദികളിലും നീരുറവകളിലും ഒഴിച്ചു, അവ രക്തമായി തീർന്നു. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു, ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു, അതിനവർ യോഗ്യർ തന്നെ. അവണ്ണം യാഗപീഠവും അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. മൂന്നാമത്തെ കാഹളം ഊതിയപ്പോൾ ഉണ്ടായ ബാധയോട് സമമായ ഈ ബാധ അതിനേക്കാൾ ഭയാനകമാകുന്നു. മൂന്നാമത്തെ കാഹളത്തിങ്കൽ ശുദ്ധജലത്തിന്റെ മൂന്നിലൊന്നും മാത്രമാണ് നശിച്ചതെങ്കിൽ ഇവിടെ ഭൂമിയിലെ മൊത്തം ജലവിതരണം പ്രശ്നത്തിലാകും. അതിന്റെ അർത്ഥം മറ്റൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതുപോലെ മനുഷ്യൻ മരിക്കും. വ്യാപകമായ നാശം. ജലാധിപതിയായ ദൂതൻ എന്നിവിടെ നാം വായിച്ചല്ലോ, ഭൂമിയിലെ ശുദ്ധജലത്തിന്മേൽ അധികാരമുള്ള അഥവാ അതിന്റെ മേൽനോട്ടം വഹിക്കുന്ന ദൈവദൂതൻ എന്ന അർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സൃഷ്ടിയെ ബാധിക്കുന്നതിനാൽ ദൂതന്മാരുടെ മറ്റൊരു ശുശ്രൂഷയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. അവർ പ്രപഞ്ചത്തിൽ വ്യത്യസ്തങ്ങളായ ഭൗതിക ഭരണരംഗത്തിന്റെ അധികാരമുള്ളവരാണ്. കാറ്റിനെ നിയന്ത്രിക്കുന്ന നാല് ദൂതന്മാരെ നാം കണ്ടു. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഈ ദൂതൻ പ്രഖ്യാപിക്കുന്നത് എന്തെന്നാൽ, ദൈവം നടത്തുന്ന ഈ ന്യായവിധിയിൽ ദൈവം ശരിയും വിശുദ്ധനുമാകുന്നു എന്നത്രേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിത, ദൈവം ചെയ്യുന്നത് എന്തും നീതിയും വിശുദ്ധിയുമാണ്. താങ്കൾ അവനോട് യോജിക്കാത്ത പക്ഷം അത് വളരെ മോശമാണ്. താങ്കൾ തെറ്റാണ്, ദൈവമല്ല തെറ്റിയിരിക്കുന്നത്. അവിടുന്ന് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് സൃഷ്ടാവിനെക്കുറിച്ച് ഒരു ചെറിയ മനുഷ്യൻ പറയുന്നതൊന്ന് ചിന്തിക്കുക. അപ്രകാരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്ന വ്യക്തിയോട് എനിക്കൊരു ചോദ്യമുണ്ട്. അതേക്കുറിച്ച് താങ്കൾ എന്താണ് ചെയ്യുവാൻ പോകുന്നത്? വാസ്തവത്തിൽ താങ്കൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ദൈവവുമായി ഒരു രമ്യതയിൽ എത്തുവാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ എത്രയും വേഗം അവനുമായി രമ്യതയിലാകുന്നതാണ് നല്ലത്. സുഹൃത്തെ, ദൈവം താൻ ചെയ്യുന്നതിലെല്ലാം നീതിമാനാണ്, അല്ലാതൊന്നും അവന് ചെയ്യുവാൻ സാധിക്കില്ല. നാം വായിച്ചല്ലോ, വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിന്തിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു എന്ന്. ഇതൊരു പ്രതികാരത്തോടുകൂടിയ കാവ്യ നീതിയാണ്. വാളെടുക്കുന്നവൻ വാളാൽ വീഴും, രക്തം ചിന്തുന്നത് കൂടുതൽ രക്തം ചിന്തുന്നതിലേക്ക് നയിക്കും എന്നുള്ളത്. ഇവിടെ ഈ ശിക്ഷ കിട്ടുന്നവർ ദൈവജനത്തെ കൊന്നവരാണ്. ഇപ്പോൾ ദൈവം അവർ ചിന്തിയ നീതിമാന്മാരുടെ രക്തം കുടിക്കുവാൻ അവരെ നിർബന്ധിക്കുകയാണ്. അവർ ചെയ്തതിന്റെ ഫലം അവർ അനുഭവിക്കേണ്ടി വരുന്ന അവസരം. യാഗപീഠം പറയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്, നീതി നടപ്പാക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് യാഗപീഠത്തിൻ കീഴിൽ ആയിരുന്ന വിശുദ്ധന്മാരെ സൂചിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 6:9-11 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. ഇവിടെ ഇതാ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു. അവിടെ എത്തുവാൻ ദൈവം നീണ്ട സമയമെടുത്തു എന്ന് തോന്നുന്നു. എന്നാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതായ സമയം വന്നു. ഇവിടെ ഈ വിധ ന്യായവിധിയുടെ ബന്ധത്തിലാണ് ദൈവത്തെ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി അഥവാ യഹോവയായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവിടുന്ന് നിത്യ രാജാവാണ്, തന്റെ സിംഹാസനം നിത്യമാണ്. ഈ വിധം ദൈവം ന്യായവിധി നടത്തുന്നവനായിരിക്കുന്നത് കൊണ്ടാണ് താൻ നീതിമാനായിരിക്കുന്നത്. അതും ജലാധിപനായ ദൂതൻ പ്രഖ്യാപിച്ചു. അവണ്ണം യാഗപീഠവും അതേ കാര്യം ഏറ്റുപറയുന്നതായി കാണുന്നു. യാഗപീഠം മനുഷ്യന്റെ പാപപരിഹാരത്തിന്റെ അഭയസ്ഥാനമാണല്ലോ. ഈ അഭയസ്ഥാനം പോലും ഈ ന്യായവിധിയെ നീതീകരിക്കുന്നു. അത്രമാത്രം മനുഷ്യന്റെ ദുഷ്ടത വലുതായിപ്പോയി എന്ന് സാരം. ആകയാൽ ദൈവം ന്യായവിധികൾ അയക്കുന്നു. ഇന്ന് ദൈവം കരുണയിൽ മിണ്ടാതിരിക്കുന്നു, കൃപാസനസ്ഥനായി. എന്നാൽ ഈ കൃപയ്ക്ക് അഥവാ കൃപായുഗത്തിന് അന്തം വരും. ഇപ്പോൾ ഈ വിധ ന്യായവിധിക്കായി ദൈവം സിംഹാസനം വയ്ക്കും. ഇനിയും 4-ാമത്തെ ക്രോധകലശം ഒഴിക്കുന്നത് ശ്രദ്ധിച്ചാലും, 4-ാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിനധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. മഹാപീഡന കാലത്ത് സൂര്യനിൽ അടയാളങ്ങൾ കാണും എന്നും നമ്മുടെ കർത്താവ് മുന്നറിയിച്ചത് ഓർക്കുമല്ലോ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. സൂര്യനിലെ ഭയങ്കരമായ ചൂടിനാൽ മഹാപീഡന കാലത്തെ ന്യായവിധിയെക്കുറിച്ച് പഴയ നിയമത്തിൽ വളരെയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 32:24 അവർ വിശപ്പ് കൊണ്ട് ക്ഷയിക്കും, ഉഷ്ണരോഗത്തിനും വിഷവ്യാധിക്കും ഇരയാകും, മൃഗങ്ങളുടെ പല്ലും പന്നകങ്ങളുടെ വിഷവും ഞാൻ അവരുടെ ഇടയിൽ അയക്കും. അതുമാത്രമല്ല, യെശയ്യാ പ്രവാചകനും ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 24:6. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി, അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി, ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു. വീണ്ടും യെശയ്യാ പ്രവചനം 42:25 നാം വായിക്കുന്നത്, അതുകൊണ്ട് അവൻ തന്റെ ഉഗ്രകോപവും യുദ്ധ കാഠിന്യവും അവരുടെ മേൽ പകർന്നു. അത് അവരുടെ ചുറ്റും ജ്വലിച്ചിട്ടും അവർ അറിഞ്ഞില്ല, അതവരെ ദഹിപ്പിച്ചിട്ടും അവർ കൂട്ടാക്കിയില്ല. മലാക്കി പ്രവചനത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും എന്നത്രേ. ഇതൊക്കെ വെറുതെ പറഞ്ഞിരിക്കുന്നതാണ്, നടക്കുവാൻ പോകുന്ന കാര്യമല്ല എന്നാരെങ്കിലും ചിന്തിച്ചാൽ, ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചാൽ അവർ വിവരം പറയും. അന്തരീക്ഷത്തിലെ ഒന്നോ രണ്ടോ കരിമ്പടം ദൈവം ഒന്നെടുത്തു മാറ്റിയാൽ ഇതെല്ലാം അക്ഷരം പ്രതി സംഭവിക്കുമെന്ന് ഇന്നുള്ള കുട്ടികൾക്ക് പോലും അറിയാം. അതല്ല എങ്കിൽ ഭൂമിയെ അല്പം കൂടി സൂര്യന്റെ അടുത്തേക്ക് വലിച്ചു മാറ്റിയാൽ മതിയാകും. എങ്ങനെയായാലും തന്റെ സ്വന്തമായവർ സംരക്ഷിക്കപ്പെടും എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു. ഇനിയും അഞ്ചാമത്തെ ക്രോധകലശത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. 10-ഉം 11-ഉം വാക്യങ്ങൾ. അഞ്ചാമത്തവൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അപ്പോൾ അതിന്റെ രാജ്യം ഇരുണ്ടുപോയി. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവർത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. മൃഗത്തിന്റെ സിംഹാസനം എന്നുള്ളത് 13-ാം അധ്യായത്തിൽ മൃഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യനാകുന്നു എന്ന് വ്യക്തമാക്കുന്നു. അവൻ ഒരു രാജ്യത്തെയും പ്രതിനിധീകരിക്കുന്നു. ഒരു രാജ്യമില്ലാതെ രാജാവുണ്ടാകിയില്ലല്ലോ. അവന്റെ രാജ്യം ഇരുണ്ടുപോയി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അസാധാരണമായ ഒരു ഇരുട്ടുണ്ടായി എന്നത്രേ. അതിനെ കറുത്ത വെളിച്ചം എന്ന് വിളിക്കാവുന്നതാണ്. എതിർ ക്രിസ്തുവിന്റെ തലസ്ഥാനത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രത്യേക ശിക്ഷാവിധിയാണിത്. കാരണം ക്രോധകലശം ഒഴിക്കുന്നത് അവന്റെ സിംഹാസനത്തിലാണ്. ഇതുമൂലം അവന്റെ രാജ്യം ഇരുണ്ടുപോകുന്നു. എതിർ ക്രിസ്തുവിന്റെ ആ സ്ഥാനം മഹാപീഡന കാലത്ത് പണിതുയർത്തപ്പെടുവാനിരിക്കുന്നതും വാണിജ്യം, മതം, തിന്മ, ഭരണം എന്നിവയുടെ എല്ലാം കേന്ദ്രവുമായ ബാബിലോൺ നഗരമായിരിക്കും. ഈ കലശം എതിർ ക്രിസ്തുവിന്റെ അധികാര പരിധിയെ മുഴുവൻ ബാധിക്കും. മിസ്രൈമിലെ 9-ാം ബാധയും ഇരുളായിരുന്നുവല്ലോ. ഫറവോൻ അന്തിക്രിസ്തുവിന്റെ നിഴലാണ്. അവന്റെ രാജ്യത്തുണ്ടായ ഇരുട്ട് വരുവാനുള്ള ഇരുട്ടിന്റെ ദൃഷ്ടാന്തവുമാണ്. മിക്കവാറും അതേ വിധത്തിലുള്ള ഇരുട്ടായിരിക്കും ഇതും. വരുവാനുള്ള ഈ ഇരുട്ടിനെ കുറിച്ച് പഴയ നിയമ പ്രവാചകന്മാർക്ക് വളരെയേറെ പറയുവാനുണ്ട്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു എന്നത്രേ. ഈ രണ്ട് പ്രവാചകന്മാർക്ക് പുറമെ നഹൂം ഇത് സൂചിപ്പിക്കുന്നുണ്ട്, ആമോസ് ഇത് സൂചിപ്പിക്കുന്നുണ്ട്, സഫന്യാവ് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത് ദൈവത്തിന്റെ പരിപാടിയിൽ ഈ പ്രവചനങ്ങൾ ചേരുന്ന ഇടം മഹാപീഡനകാലമാകുന്നു എന്നത്രേ. നമ്മുടെ കർത്താവ് തന്നെ ഇത് ഉറപ്പാക്കിക്കൊണ്ട് സംസാരിച്ചിരിക്കുന്നത് മർക്കോസിന് സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. എങ്കിലോ ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും ചെയ്യും. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചും കൊണ്ട് ഈ ക്രോധകലശങ്ങളാൽ ഉണ്ടായ കഷ്ടങ്ങളുടെ വേദനകളുടെ തീവ്രതയൊന്ന് ഊഹിച്ചാലും അത്രയ്ക്ക് വേദനയായിട്ട് പോലും അവ മനുഷ്യരെ അവരുടെ ദുഷ്ടതയിൽ നിന്നും തിരിക്കുന്നതായിരുന്നില്ല. മനുഷ്യർ കുറെ കൂടി കഠിന ഹൃദയരായി ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നു. വറചട്ടിയിലെ പോലുള്ള സൂര്യാഘാതത്തിൽ നിന്നും പൊടുന്നനെ ഘോരാന്ധകാരത്തിലേക്ക് പതിക്കുന്ന മനുഷ്യർ നിരാശയും കഷ്ടതയും നിമിത്തം നാവ് കടിക്കുന്നു. നാവ് കടിച്ചുകൊണ്ട് ദൈവത്തെ ദുഷിക്കുകയായിരിക്കും. ഒരു തരി വെളിച്ചം പോലും ലഭ്യമല്ലാതെ ചുറ്റും സ്പർശിക്കത്തക്കതായ കൂരിരുട്ടും മാത്രമായാലുള്ള അവസ്ഥ എന്തെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ശിക്ഷാവിധികളൊക്കെയും സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നാണെന്ന് അവയുടെ അസാധാരണത്വം നിമിത്തം മനുഷ്യർക്ക് മനസ്സിലാകും. എന്നാൽ തന്റെ കൃപയും കരുണയും പ്രാപിപ്പാൻ തക്കവണ്ണം അവന്റെ മുൻപിൽ കുമ്പിടേണ്ടതിന് പകരം അവർ മാനസാന്തരപ്പെടാതെ കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിക്കുകയും തങ്ങളുടെ വഴികൾ വിട്ടുമാറാതിരിക്കുകയും ചെയ്യുന്നു. മനുഷ്യർ ദൈവത്തെ നിരസിക്കുന്നുവെങ്കിൽ അത് താത്വികമായി സംശയങ്ങൾ നിമിത്തമോ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം ലഭിക്കായിക നിമിത്തമോ അല്ല, പ്രത്യുത കഠിനപ്പെട്ട മനസ്സും പാപത്തോടുള്ള സ്നേഹവും നിമിത്തമാണ് എന്നറിഞ്ഞിരിക്കേണ്ടതാണ്. സ്വയം വെളിപ്പെടുന്ന രണ്ട് വസ്തുതകൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഒന്ന്, ക്രോധകലശങ്ങൾ ഒഴിക്കുന്നതിൽ ദൈവം നീതിമാനാണ്. അത് നാം ഓർത്തിരിക്കണം. യേശുക്രിസ്തു ആകുന്നു ന്യായാധിപൻ. ശിക്ഷാവിധി നടപ്പാക്കുവാൻ നൽകുന്നതിന്റെ ഉത്തരവാദിത്വം അവനാണ്. രണ്ട്, എന്നിട്ടും മനുഷ്യവർഗം ഈ കഷ്ടത്തിലൂടെ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെട്ടില്ല. പൗലോസ് അപ്പോസ്തലൻ ഇതേക്കുറിച്ച് മുന്നമേ പറഞ്ഞിരിക്കുന്നു. റോമലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത് അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. ഇതാ ഇവിടെ ദൈവത്തിന്റെ നീതിയുള്ള വിധി. അങ്ങനെ മനുഷ്യൻ തന്റെ ഹൃദയം കഠിനപ്പെടുത്തുകയും അനുതപിക്കുവാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്യുന്നു. ഒരു മനുഷ്യൻ എത്രമാത്രം വഷളാകും എന്നോർക്കുക. ഇനിയും ആറാമത്തെ ക്രോധകലശം ഒഴിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 12 വാക്യം, ആറാമത്തവൻ തന്റെ കലശം യുഫ്രത്തേസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. യുഫ്രത്തേസ് നദിയെ ബൈബിളിൽ മഹാനദി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മധ്യധരണി ആഴിയെ, അതെ, മഹാസമുദ്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരുവചനത്തിൽ യുഫ്രത്തേസ് നദിക്കുള്ള പ്രാധാന്യം മറന്നുകളയരുത്, അതിനെ കാണാതെ പോകരുതെന്ന് ചുരുക്കം. ആദ്യമായി ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 2 ബൈബിളിൽ 25 പ്രാവശ്യത്തിലധികം ഈ നദിയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നാം ഇതേക്കുറിച്ച് പത്രത്തിലും വായിക്കുന്നുണ്ട്. നമുക്ക് മുൻപിലുള്ള ഈ വാക്യത്തിൽ ആറാമത്തെ ബാധയുമായുള്ള ബന്ധത്തിലാണ് നാം ഈ നദി കാണുന്നത്. മനുഷ്യന്റെ ഭൂമിയിലെ ആദ്യത്തെ അവസ്ഥയിൽ അത് പ്രസക്തമായിരുന്നതുപോലെ അവന്റെ അവസാനത്തെ അവസ്ഥയിലും അത് പ്രധാനപ്പെട്ടതാണ്. ഈ ദിവസങ്ങളിൽ നാം അതേക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? മഹാപീഡനകാലത്തിൽ മനുഷ്യന്റെ നാഗരികതയുടെ തൊട്ടിലായിരുന്നു ഈ നദിയെങ്കിൽ മനുഷ്യന്റെ നാഗരികതയുടെ ശവക്കുഴിയും ഇതാകും എന്നതുറപ്പാണ്. കിഴക്കും പടിഞ്ഞാറും വേർതിരിക്കുന്ന അതിരാണിത്. 1800 മൈൽ നീളവും വളരെ ആഴവുമുള്ള നദി അതിന്റെ പകുതിയിലധികവും കപ്പലോട്ടത്തിന് യോജിച്ചതാണ്. ഇത് വീതിയും ആഴവുമുള്ള നദിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈന്യത്തിന് കുറുകെ കടക്കുവാൻ പ്രയാസമായി തീർന്ന നദി. അബ്രഹാമിനെ ഒരു എബ്രായൻ എന്ന് വിളിച്ചു. അവൻ യുഫ്രാത്തോസിന്റെ മറുകരയിൽ നിന്നും വന്നതായിരുന്നു അങ്ങനെ വിളിക്കുന്നതെന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു. ദൈവം അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്ത ദേശത്തിന്റെ കിഴക്കേ അതിരാണ് യുഫ്രാത്തോസ്. ഉൽപ്പത്തി പുസ്തകം 15:18 വാക്യത്തിൽ നാം വായിക്കുന്നത്, അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ തന്നിരിക്കുന്നു എന്നരളി ചെയ്തു. ഇത് റോമൻ സാമ്രാജ്യത്തിന്റെ കിഴക്കേ അതിരും കൂടിയായി. യുഫ്രാത്തസ് നദി പെട്ടെന്ന് അത്ഭുതകരമായി തന്നെ വറ്റിപ്പോകും. അങ്ങനെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അതിര് മാഞ്ഞുപോകും. ഭയങ്കരമായിരിക്കുന്നില്ലേ? ഇനിയും 13-14 വാക്യങ്ങളിൽ നാം കാണുന്നു, മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഇത് ഹർമഗദോൻ ആകുന്നു. ഇത് ഒരു യുദ്ധമല്ല, പിന്നെയോ ഒരു നിരയുദ്ധം. ഹർമഗദോൻ യുദ്ധം ഒരു നിരയുദ്ധമാണ് എന്ന് പറഞ്ഞാൽ നീണ്ട വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതായ യുദ്ധം, പല രാജ്യങ്ങൾ ഒത്തുചേരുന്ന യുദ്ധം. മഹാപീഡനകാലത്തിന്റെ ഏകദേശം മധ്യഭാഗത്ത് വടക്കു നിന്നും ആ വലിയ ശക്തി വരുന്നത് മുതലാണ് ഈ ഭയങ്കരമായ യുദ്ധം ആരംഭിക്കുന്നത്. പലസ്തീൻ ദേശം മുഴുവനും യഹോശഫാത്ത് താഴ്വരയിലും ഏതോം പർവ്വതനിരകളിലും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും ഈ യുദ്ധം. നിങ്ങൾക്കതേക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. ഇത് ഏകദേശം 3.5 വർഷം തുടരുന്ന യുദ്ധമായിരിക്കും. തന്റെ രാജ്യം സ്ഥാപിക്കുവാനായി കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതോടെയാണ് ഇത് അവസാനിക്കുന്നത്. നീതിസൂര്യൻ രോഗോപശാന്തിയോടെ ഉദിക്കും എന്ന് നാം വായിക്കുന്നല്ലോ. വളരെ സൂക്ഷ്മതയോടും ഭയത്തോടും കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഒറ്റ നോട്ടത്തിൽ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് തോന്നുന്നതും സുവിശേഷ വിഹിതരുടെ ഇടയിൽ പരക്കെ പ്രചാരത്തിലുള്ളതുമായ ഒരു ദൈവശാസ്ത്രമുണ്ട്. അതിന് പ്രകാരം ദൈവം ഇനിയും ഇസ്രായേൽ രാഷ്ട്രവുമായി ഇടപെടുന്നില്ല, അതെല്ലാം കഴിഞ്ഞു, അവരോട് ചെയ്ത ഉടമ്പടി ഒന്നും ഈ കാലത്ത് അവർക്കുള്ളതല്ല, അതൊന്നും അവരുടെ ഇടയിൽ നിറവേറുവാൻ ദൈവം പോകുന്നില്ല എന്ന ചിന്താഗതി. ഇങ്ങനൊക്കെ പറഞ്ഞാലും 100 ഉടമ്പടികൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ ചിന്താഗതിക്കാരെല്ലാം വാഗ്ദത്തങ്ങളെയും ആത്മീയവൽക്കരിക്കുകയാണ് പതിവ്. അവർ അങ്ങനെ ചെയ്യുന്നതിന് വചനത്തിന്റെ പിൻബലം ഒന്നുമില്ല, വചനാനുസരണമല്ല എന്നത്ര ഞാൻ പറഞ്ഞത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന തവളയെപ്പോലെയുള്ളത് ആത്മാക്കളാണ്, അശുദ്ധാത്മാക്കൾ. അവ പിശാചിന്റെ ആത്മാക്കളാണ്. മഹാസർപ്പത്തിന്റെ തൃത്വമാണ് അവയെ പ്രവർത്തനത്തിനായി അയച്ചിരിക്കുന്നത്. ദൈവത്തെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുവാനായിട്ടുള്ള ശ്രമത്തിനായി ലോകത്തെ ഉണർത്തുകയാണ് അവന്റെ പ്രധാന പരിപാടി, പിശാചിന്റെ പരിപാടി. തവളയുടെ എല്ലാ സ്വഭാവങ്ങളും ഇവർക്കുണ്ട്. ഇസ്രായേലിനെതിരെ ഒന്നിച്ചു കൂടുവാൻ ലോകജനത്തെ കൂട്ടുകയാണ് ഈ സാത്താന്യതൃത്വം ചെയ്യുന്നത്. അത് അത്ര പ്രയാസമുള്ള കാര്യമല്ല എന്ന് ഏതൊരാൾക്കും ഇന്നറിയാം. ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളുടെ പിൻബലമുണ്ടെങ്കിൽ എന്തും ചെയ്യാവുന്ന സ്ഥിതിവിശേഷമാണല്ലോ നാം ഇന്ന് കാണുന്നത്. ഇതിനെ അവസാനിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ കർത്താവായ യേശു മാത്രമാണ്. കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ വടക്ക് നിന്നോ തെക്കു നിന്നോ ഇസ്രായേലിന്റെ സഹായം വരില്ല. അവിടെ നിന്നൊക്കെ അവർക്ക് ഉപദ്രവം മാത്രമേ ഉണ്ടാകൂ. അവർക്ക് സഹായം വരുന്നത് യഹോവയിൽ നിന്നുമാണ്. അതെ, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നും. നമുക്കും സഹായം വരുന്നത് അവങ്കിൽ നിന്ന് മാത്രമാണ്.